ശാലോം ശുശ്രൂഷകളുടെ ആത്മീയ പിതാവായിരുന്ന മോൺസിഞ്ഞോർ സി ജെ വർക്കി 1995 ആഗസ്റ്റ് ലക്കം ശാലോം ടൈംസിൽ എഴുതിയ ലേഖനം പരിശുദ്ധാത്മാവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുക. ഇസ്രായേലിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ കുറവായിരുന്ന ഒരു കാലഘട്ടം. ബാലനായ സാമുവൽ സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ പേടകത്തിന് സമീപം കിടന്നുറങ്ങുകയായിരുന്നു. വൃദ്ധപുരോഹിതനായിരുന്ന ഏലി തന്റെ മുറിയിൽ കിടന്നിരുന്നു. കർത്താവ് സാമുവേലിനെ വിളിച്ചു. വിളികേട്ട് വിളിച്ചത് പുരോഹിതനാണെന്ന് വിചാരിച്ച് സാമുവൽ ഏലിയുടെ അടുക്കൽ ഓടിയെത്തി. "ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക" എന്ന് അദ്ദേഹം കുട്ടിയോട് പറഞ്ഞു. ഇപ്രകാരം 3 പ്രാവശ്യം സംഭവിച്ചു. 3-ാം പ്രാവശ്യം പുരോഹിതന് തോന്നി കർത്താവായിരിക്കും കുട്ടിയെ വിളിച്ചതെന്ന്. അദ്ദേഹം സാമുവലിനോട് പറഞ്ഞു, "ഇനി വിളിച്ചാൽ കർത്താവെ, അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു, അരുളി ചെയ്താലും എന്ന് പറയണം" എന്ന്. 4-ാം പ്രാവശ്യവും കർത്താവ് സാമുവേലിനെ വിളിച്ചു. പുരോഹിതൻ പറഞ്ഞതുപോലെ സാമുവേൽ പ്രത്യുത്തരിച്ചു. കർത്താവ് സാമുവേലിനോട് വളരെ കാര്യങ്ങൾ സംസാരിച്ചു. അതുമുതൽ സാമുവേൽ ഒരു പ്രവാചകനായി തീർന്നു. പുരോഹിതനായ ഏലിയാണ് സാമുവേലിനെ കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയുവാൻ പഠിപ്പിച്ചത്. പിന്നെ അങ്ങോട്ട് കർത്താവ് തന്നെ സാമുവേലിനെ വളരെയധികം പഠിപ്പിച്ചു. പൗലോസിൻ്റെ പരിശീലനം. അപ്പസ്തോലനായ പൗലോസിനെ പഠിപ്പിച്ചതും കർത്താവ് തന്നെയാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണവും പന്തക്കുസ്തായും കഴിഞ്ഞ് ഏറെ നാളുകൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു ഭീകരനായിരുന്ന സാവൂളിനെ കർത്താവ് തൻ്റെ സന്ദേശവാഹകനാക്കുന്നത്. പൗലോസ് തന്നെ ഗലാത്തിയ 1:12 പറയുന്നു, "ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്. ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്." ഇപ്രകാരം വെളിപാടിലൂടെ പഠിച്ച കാര്യങ്ങൾ ശരിയാണെന്ന്, തങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് പൗലോസും പഠിപ്പിക്കുന്നതെന്നും പത്രോസും മറ്റ് അപ്പസ്തോലന്മാരും അംഗീകരിക്കുകയും ചെയ്തു. ഗലാത്തിയ 2:1-10. അങ്ങനെ മറ്റ് അപ്പസ്തോലന്മാർ അനുഭവത്തിൽ കൂടി അറിഞ്ഞതെല്ലാം കർത്താവ് പൗലോസിനെ വെളിപാടിലൂടെ അഭ്യസിപ്പിച്ചു. കർത്താവിനെ ശ്രവിക്കുവാൻ പഠിക്കുക. കർത്താവ് ഇന്നും സജീവനാണ്. അവിടുന്ന് ഇപ്പോൾ പുതിയ വേദസത്യങ്ങൾ ഒന്നും പഠിപ്പിക്കുന്നില്ലെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിനാവശ്യമായ ഓരോ കാര്യവും നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതിന് ആദ്യമായി കർത്താവിനെ ശ്രവിക്കുവാൻ പഠിക്കണം. ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വൈദിക വിദ്യാഭ്യാസവും സന്യാസ പരിശീലനവുമാണ് ഇന്നുള്ളത്. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി വേണ്ടത് കർത്താവിനെ ശ്രവിക്കുവാൻ പഠിക്കുക. കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാൻ പഠിക്കുകയാണ്. അങ്ങനെ കർത്താവൊന്നും സംസാരിക്കാറില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ അത് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടാൻ പഠിക്കുകയാണ് ഏറ്റവും വലിയ പഠനം. അത് അപ്രാപ്യമല്ല, അസംഭവ്യവുമല്ല. വ്യക്തിപരമായ ആഴമായ പ്രാർത്ഥനാനുഭവത്തിൽ അത് സാധ്യമാണ്. പ്രാർത്ഥനയും വരങ്ങളും. ആഴമായ പ്രാർത്ഥന അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അറിവിൻ്റെ വചനം, ജ്ഞാനത്തിൻ്റെ വചനം, പ്രവചനവരം, വിവേചനവരം, രോഗശാന്തിവരം മുതലായവ. എല്ലാവർക്കും എല്ലാം ലഭിച്ചില്ലെങ്കിലും നമുക്ക് ആവശ്യമായവ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഈ വരങ്ങൾ വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ തുടരേണ്ടിയിരിക്കുന്നു. എഫേസോസ് 4:13. തിരുസഭയിൽ എക്കാലത്തും വരദാനങ്ങൾ ഉള്ളവർ ഉണ്ടായിരുന്നു. അഗാബോസ് എന്ന ഒരു പ്രവാചകനെപ്പറ്റി അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ പ്രവചനവരം ലഭിച്ച കന്യകകളായ 4 പുത്രിമാർ സുവിശേഷ പ്രസംഗകനായ ഫിലിപ്പോസിന് ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 21:9. ഇക്കാലത്ത് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ അനേകർക്ക് ഈ വരദാനങ്ങൾ ലഭ്യമാകുന്നു. നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിപ്പോയപ്പോൾ ശിഷ്യന്മാർക്ക് പ്രധാന അധ്യാപകനായി നിയമിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. യോഹന്നാൻ 14:26. വീണ്ടും അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നു, "സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും." യോഹന്നാൻ 16:13. ഈ സത്യാത്മാവ് നമ്മെ പഠിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ പഠനം പൂർത്തിയാവൂ. സെമിനാരിയിൽ ഫിലോസഫി പഠനം കഴിഞ്ഞ ഒരു ബ്രദർ ഒരിക്കൽ എൻ്റെ അടുത്തു വന്ന് പറഞ്ഞു, "എനിക്ക് ദൈവവിളി ഇല്ലെന്ന് തോന്നുന്നു. ഈ ആശയം ഇപ്പോൾ ഉണ്ടായതാണോ അതോ നേരത്തെ തന്നെ ഉള്ളതാണോ എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോൾ തോന്നിയതാണെന്ന് ബ്രദർ പറഞ്ഞു. സാധാരണഗതിയിൽ ഒരാൾ ദൈവവിളി സ്വീകരിച്ച് ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ കർത്താവ് നമുക്ക് ആദ്യമാദ്യം നല്ല ഉറപ്പും സന്തോഷവും സമാധാനവും നൽകാറുണ്ടെന്നും എന്നാൽ കുറച്ചു കഴിയുമ്പോൾ നമ്മെ കുരിശിൻ്റെ പാതയിൽ കൂടി അവിടുന്ന് നടത്തുമെന്നും അത് ക്രിസ്തു ശിഷ്യൻ്റെ ഓഹരിയാണെന്നും അതുകൊണ്ട് ദൈവവിളി ഇല്ലെന്ന് വിചാരിക്കരുതെന്നും മറ്റും ഞാൻ പറഞ്ഞെങ്കിലും ബ്രദറിന് നല്ല ഉറപ്പായില്ല. ആ സമയം ബ്രദറിനെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ കണ്ടത് കുളിച്ച് ദേഹം തുടച്ച് തിളക്കമുള്ള ശരീരത്തോടു കൂടിയ ഒരു മനുഷ്യനെയാണ്. അരമുതൽ മുകളിലേക്കുള്ള ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. കാണപ്പെട്ട ശരീരഭാഗത്ത് വസ്ത്രങ്ങളൊന്നും അണിഞ്ഞിരുന്നില്ല. ഒരു നിമിഷം ആരാണ് ഇതെന്ന് ഞാൻ ശങ്കിച്ചു. പെട്ടെന്ന് എൻ്റെ ബോധത്തിലേക്ക് വന്നു അത് ഉയർത്തെഴുന്നേറ്റ കർത്താവാണെന്ന്. ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഒരു കൈ കർത്താവിൻ്റെ പാർശ്വത്തിലേക്ക് അടുക്കുന്നത് ഞാൻ കണ്ടു. കളർ ഉള്ള ഉടുപ്പിട്ട ഒരു കൈയായിരുന്നു. പെട്ടെന്ന് അതിൻ്റെ അർത്ഥം എൻ്റെ മനസ്സിലേക്ക് വന്നു. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. യോഹന്നാൻ 20:27. നമ്മുടെ കർത്താവ് തോമസ് ലിഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് തോമായെ വിശ്വാസത്തിൽ ഉറപ്പിച്ച സംഭവം. ഞാനത് പറഞ്ഞപ്പോൾ ആ ബ്രദർ സന്തോഷത്തോടും ഗദ്ഗദത്തോടും കൂടെ അത് സ്വീകരിച്ചു. ബ്രദറിന് ഉറപ്പ് ലഭിച്ചു. ഇപ്രകാരം കർത്താവ് നയിക്കുമ്പോൾ എല്ലാം എളുപ്പമാണ്. കർത്താവിനെ ശ്രവിക്കാൻ നമുക്ക് കഴിയണം. അവിടുന്ന് നമ്മോട് ഇടപെടുന്നത് ദർശനങ്ങൾ കൂടിയാകാം, സ്വരത്തിൽ കൂടിയാകാം, ദൈവവചനത്തിൽ കൂടിയാകാം. എങ്ങനെയാണെങ്കിലും നമുക്ക് അത് ബോധ്യപ്പെടും. കർത്താവ് സംസാരിച്ചാലും നയ്യാമികമായ അധികാരങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കും. സാമുവേലിനെ വിളിച്ച കർത്താവിന് സാമുവേലിനോട് പറയാമായിരുന്നു, ഞാനാണ് നിന്നെ വിളിച്ചത്, നീ ഏലിയുടെ അടുത്തേക്ക് ഓടണ്ട എന്ന്. എന്നാൽ കർത്താവ് ആ പുരോഹിതനിൽ കൂടി പഠിപ്പിക്കുവാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് കർത്താവിൻ്റെ അരുളപ്പാടുകൾ വിവേചിച്ചു കൊടുക്കണം. പരിശീലനത്തിൽ ഇരിക്കുന്നവരെ അതിനായി അഭ്യസിപ്പിക്കണം. അങ്ങനെ എല്ലാവർക്കും പ്രവചിക്കാനും പഠിക്കുവാനും പ്രോത്സാഹനം ലഭിക്കുവാനും ഇടയാകും. 1 കൊരിന്ത്യർ 14:31. ഇതിൽ പഠിക്കാനുണ്ട്, പ്രോത്സാഹനം ലഭിക്കേണ്ടതുണ്ട്. ഗമാലിയേലിൻ്റെ ശിഷ്യത്വത്തിൽ പഠിച്ച് ഒരു പണ്ഡിതനായിരുന്ന പൗലോസ് പറയുന്നു, എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. 1 കൊരിന്ത്യർ 2:4. പൗലോസ് സമ്പാദിച്ചിരുന്ന ലൗകിക വിജ്ഞാനം നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ആത്മാവിൻ്റെ ശക്തിയിൽ അദ്ദേഹം ആശ്രയിക്കുന്നു. ഇതാണ് നമുക്കും ആവശ്യം.